You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ പ്രിംന കെന്നത്ത്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ. ഡോക്ടർ പ്രിംന, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പൈപ്പ് വെള്ളം തുറന്ന് വെള്ളം കുടിക്കുമ്പോൾ അതിൽ ഈയം കലരാനുള്ള സാധ്യതയുള്ളതായി ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കുടിവെള്ളത്തിൽ ഈയം കലരാൻ സാധ്യതയുള്ളതെന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാമോ?
അതായത് ഈയം അഥവാ ലെഡ് എന്ന് പറയുന്നത് ഒരു ഹെവി മെറ്റലാണ്. അത് 1970കൾക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള വീടുകളിലും അല്ലെങ്കിൽ സിസ്റ്റംസിലും ഈ പൈപ്പുകളിൽ ആക്ച്വലി ലെഡ് ഇല്ല. എന്നിരുന്നാലും ഈ പൈപ്പുകൾ തമ്മിൽ സോൾഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ബ്രാസ് ഈ പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഈയം പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊരു ചാൻസ് ഉണ്ട്. അതാണ് അവർ കണ്ടെത്തിയിട്ട് ബ്ലഡ് പോയിസണിങ്ങിനുള്ള ചാൻസ് ഉണ്ടാവാം, പക്ഷേ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ അതായത് 1970 മുമ്പുള്ള കാലയളവിൽ നിർമ്മിച്ച ടാപ്പുകൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളതാണോ അതോ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണോ?
ഇപ്പോഴേ ഓവർടൈറ്റ്, അതായത് പൈപ്പിൽ നിന്നുള്ള വെള്ളം കുടിച്ചാൽ ഉടനെ തന്നെ ലെഡിന്റെ ലെവൽ കൂടണം അങ്ങനെയില്ല. കാരണം പൈപ്പ് ആസ് സച്ച് ലെഡ് ഇല്ല, പക്ഷെ പൈപ്പുകള് സോൾഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളുണ്ട്, ചിലപ്പോ ബ്രാസിന്റെ അംശം അല്ലെങ്കിൽ ലെഡിന്റെ അംശം, ബ്രാസിൽ നിന്നും ഈ ലെഡ് ലീച്ച് ചെയ്യാം വെള്ളത്തിലേക്ക്, അതുണ്ടാവാം. അപ്പൊ അത് കാരണമാണ് ഡയറക്ട്ലി നമ്മൾ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കുറെ നാളായിട്ട് യൂസ് ചെയ്യാതിരുന്ന പൈപ്പ് അല്ലെങ്കിൽ ഈവൻ ഓവർ നൈറ്റ് തന്നെ നമ്മൾ വെള്ളം സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ വെള്ളത്തിലുള്ള ഈയത്തിന്റെ അളവ് അത് ലീച്ച് ചെയ്യണതാണ് ഈ ബ്രാസിൽ നിന്ന് അല്ലെങ്കിൽ സോൾഡറിംഗ് മെറ്റീരിയൽസ് നിന്ന്. അപ്പൊ അത് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ അത് കാരണം കൂടുതൽ നേരം യൂസ് ചെയ്യാതെ ഇരിക്കുന്ന പൈപ്പിൽ നിന്ന് നമ്മൾ ഡയറക്ട്ലി എടുത്ത് കുടിക്കരുത്, ആ വെള്ളം ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ടേ കുടിക്കാവൂ എന്ന് പറയണം.
ഓക്കെ, ഇപ്പൊ ഈയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അപ്പൊ അതുപോലെ മറ്റേതൊക്കെ ലോഹങ്ങൾ അഥവാ മെറ്റൽസ് ആണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുടിവെള്ളത്തിൽ നിന്നോ അതുപോലുള്ള മറ്റ് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട്?
ലെഡ് മാത്രല്ല, മെർക്കുറി, കാഡ്മിയം അങ്ങനെയുള്ള പല മെറ്റൽസും ഹെവി മെറ്റൽസും നമുക്ക് ചുറ്റും നമ്മൾ ഇടപഴകുന്ന പല വസ്തുക്കളിലും നമ്മുടെ അന്തരീക്ഷത്തിലും സോയിലിലും എല്ലാം ഉണ്ട്. പക്ഷെ അതൊരു അളവിൽ കൂടുതലാകുമ്പോൾ മാത്രമേ നമുക്കത് ദോഷവശങ്ങൾ ഉണ്ടാവുകയുള്ളൂ, നമ്മൾ അറിയുകയുള്ളൂ. ഈവൻ മെർക്കുറി നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് പിടിക്കുന്ന മീനുകളിൽ മെർക്കുറിയുടെ ലെവലുണ്ട്. അത് കാരണം പ്രഗ്നന്റ് ലേഡീസ് ചില മീനുകൾ ഒഴിവാക്കണം എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ അത് എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാവണം എന്നില്ല, ദർ ഈസ് എ ഹയർ ചാൻസ്. അതുപോലെ വേറൊരു കാര്യം അധികമാർക്കും അറിയാത്തത്, ഈ വില കുറഞ്ഞ ഇമ്പോർട്ടഡ് പ്ലാസ്റ്റിക് ടോയ്സില് ലെഡിന്റെ ലെവലുണ്ട്. അത് കുറെ നാൾ മുമ്പ് ഇതുപോലെ ഒരു വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അന്ന് എല്ലാവരും അലേർട്ടഡ് ആയിരുന്നു. കുട്ടികൾ അതിങ്ങനെ കുട്ടികൾക്ക് എന്തും വായിൽ വെക്കുന്ന ശീലം ഉണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ ചപ്പാസൊക്കെ ചെയ്യുക, അതുമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ കടിച്ച് വായിൽ തിന്ന അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് ആ ലെഡ് പോയിസണിങ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഉടനെ എല്ലാവരും അറിഞ്ഞിരുന്നതാണ്, ഇപ്പൊ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും ലെഡ് കൂടുതലുണ്ട് ഇമ്പോർട്ടഡ് ചീപ്പ് പ്ലാസ്റ്റിക് ടോയ്സില്.
ഓക്കെ, ഇനിയിപ്പോ ഇത് എങ്ങനെയൊക്കെയാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കാൻ ഇടയുള്ളത്, എത്രത്തോളം അപകടകാരിയാണിത്?
നമ്മൾ വലിയവരെക്കാളും കൂടുതൽ ഈ യൂട്രോ ആയിട്ടുള്ള കുട്ടികൾ, അതായത് ജനിക്കാൻ പോകുന്ന കുട്ടികള്, ന്യൂ ബോൺസ്, ചെറിയ കുട്ടികൾക്കാണ് കൂടുതൽ ഈ ലെഡിന്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുന്നത്. കാരണം നമ്മൾ പ്രഗ്നൻസിയില് ഈ പ്ലസൻറൽ ബാരിയറിനെ കടന്നിട്ട് യങ് ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ലെഡിന്റെ ലെവല് അമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടാം. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങില് ബ്രസ്റ്റ് മിൽക്കില് ഈ ലെഡ് പകർന്നു കൊടുക്കുക അപ്പൊ കുട്ടിക്ക്. ഇനി ഇതുപോലെ കുട്ടികൾ കളിക്കുമ്പോഴോ കുട്ടികൾ വായിൽ വെക്കില്ലേ പല സാധനങ്ങളും, ചപ്പ് വായിൽ വെക്കുക കടിക്കുക, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഈ ലെഡിന്റെ ലെവല് ഉണ്ടാവാം. കുട്ടികൾക്ക് ഇത് ബുദ്ധിമാന്ദ്യം, അതുപോലെ ബിഹേവിയർ ഡിസ്റ്റർബൻസസ് അതൊക്കെ ഉണ്ടാക്കാം. ബ്ലഡ് ലെവൽ, ഹീമോഗ്ലോബിൻ ലെവലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അനീമിയ, അങ്ങനെ കൂടുതലും കുട്ടികളിലാണ് പ്രശ്നങ്ങൾ. അഡൾട്സിൽ ഇത് നമുക്ക് ജനറൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള തലവേദന, മസിൽ ക്രാമ്പ്, ടമ്മി പെയിൻ, കോൺസ്റ്റിപേഷൻ, പിന്നെ ഇതുപോലെ അനീമിയ ഉണ്ടെന്ന് പറയാം, അങ്ങനെ വേഗമായിട്ടുള്ള സിംറ്റംസാണ്. പക്ഷെ കുട്ടികളും ഈ അൺബോൺ ആയിട്ടുള്ള കുട്ടികളും ആണ് ഏറ്റവും സീരിയസ്ലി എഫക്റ്റഡ് ബൈ ബ്ലഡ് പോയിസണിങ്.
ഓക്കെ, അപ്പൊ ഇതിപ്പോ കുടിവെള്ളത്തിൽ നിന്നുള്ള ഈയത്തിന്റെ അംശമാണെങ്കിലും ഇത് പിള്ളേരെ സാരമായി ബാധിക്കാൻ ഇടയുണ്ട് അല്ലേ?
എന്ന് വിചാരിച്ചിട്ട് നമ്മള് ടൈപ്പിന് വെള്ളം കുടിക്കരുന്നല്ല, അവര് പറയുന്ന പോലെ വെള്ളം കളഞ്ഞിട്ട് കഴിക്കുക. പിന്നെ കുട്ടികൾക്ക് ഫോർമുല പ്രിപ്പയർ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക, ഇല്ലാതെ കളഞ്ഞിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ടാക്കുന്നതിനും. കിഡ്സ് ആർ മോർ വൾനറബിൾ ടു ഒരു 5 മൈക്രോഗ്രാംസിലും കൂടുതൽ പെർ ഡെസിലിറ്റർ എന്ന് പറയുന്നത് ഒരു കണക്ക മെഷർ ചെയ്യുമ്പോൾ, അതിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സിംറ്റംസ് ഒക്കെ തോന്നാം. പക്ഷെ അത് 10 കൂടുതലായാലാണ് ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് സീഷർ, അതായത് ഫിറ്റിംഗ് പോലെ വരാ, എൻകെഫലോപ്പതി എന്ന് പറയും, ബോധക്കേട്, അങ്ങനത്തെ എല്ലാം ഉണ്ടാവുക. പക്ഷെ അത് ഇതുവരെ വെള്ളം കുടിച്ചത് കൊണ്ട്, പൈപ്പിലെ വെള്ളം കുടിച്ചത് കൊണ്ട് ഇവിടെ ആർക്കും അങ്ങനെ റിപ്പോർട്ടഡ് ആയിട്ടില്ല. അപ്പൊ അത് വിചാരിച്ചാലും പേടിക്കേണ്ട കാര്യമില്ല.
ഓക്കെ, നമ്മുടെ ശരീരത്തിന് അതുപോലെ ഇത് അതുപോലെ ഇതിന് എന്തൊക്കെ പ്രിക്വേഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും, എന്തൊക്കെയാണ് ഇതിന് ഇത് തടഞ്ഞു നിർത്താൻ? നമ്മുടെ ശരീരം പ്രമ്നം പറഞ്ഞു, ഇത് ശ്വാസത്തിൽ ശ്വസിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ഭക്ഷിക്കുന്നതിലൂടെയും കുടിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് മെറ്റൽസ് അല്ലെങ്കിൽ EM അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും?
ഏറ്റവും ഇതിപ്പോ നമുക്ക് തന്നിട്ടുള്ള വാർണിംഗ് അനുസരിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി അല്ലെങ്കിൽ കുറെ നാള് നമ്മൾ കുറെ സമയം, മണിക്കൂറുകളോളം നമ്മൾ യൂസ് ചെയ്യാതിരുന്ന പൈപ്പിൽ നിന്ന് ഇപ്പൊ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ചു നേരം ലെറ്റ് ഇറ്റ് റൺ ഫോർ 30 seconds എന്നിട്ട് മാത്രം എടുക്കുക. പിന്നെ നമ്മളിപ്പോ ഹോളിഡേയ്സിലോ അങ്ങനെയൊക്കെ പോയി വരാണെങ്കിൽ ലെറ്റ് ഓൾ ദ ടാപ്സ് റൺ, നമ്മൾ വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടാപ്പ് ആണെങ്കിൽ കുറച്ചു നേരം നല്ലോണം ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യാം. പിന്നെ അത് ജനറൽ വെള്ളത്തില്. പിന്നെ നമ്മുടെ ഇപ്പൊ നമ്മൾ പലരും നമ്മുടെ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കുമ്പോഴ് ഈ മൈനിങ് ഇൻഡസ്ട്രി, ഈ ഡെമൊലിഷൻ, എന്താ പറയുന്നത്, റീകൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അവര് അതിലൊക്കെ വർക്ക് ചെയ്യുന്നവര് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പഴയ ബിൽഡിങ്സ് നമ്മൾ റിനോവേറ്റ് ചെയ്യുക, ഡെമൊളിഷ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലെഡിന്റെ അംശം ഉണ്ടാവാം, നമുക്ക് ശ്വസിക്കാം. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, നമ്മളപ്പോ അതെങ്ങനെ കെയർഫുൾ ആവണം, ഡ്രസ്സപ്പ് ചെയ്യണം, നമ്മൾ ശ്വസിക്കാതിരിക്കാൻ നമ്മുടെ വായിൽ പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. അതൊക്കെ പ്രത്യേക ഗൈഡ് ലൈൻസ് ഉണ്ട്. ഐ ഹോപ്പ് ഈ കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റുന്ന. പിന്നെ ഈ ലെഡ് ആസിഡ് ബേസ്ഡ് ബാറ്ററീസ് ഒക്കെ റീസൈക്കിൾ ചെയ്യുക, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് നമ്മള് ഇതുപോലെ ഇങ്ങനെ പെയിന്റും അങ്ങനത്തെ കാര്യങ്ങളും കുട്ടികൾ വായിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കീപ് ദം അവേ ഫ്രം പെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങള്. വില കുറഞ്ഞ ഈ പ്ലാസ്റ്റിക് ടോയ്സ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരത് വായിൽ വെച്ചിട്ട് ചപ്പാതിരിക്കാനോ അത് പൊടിച്ച്, ചില കുട്ടികൾ പ്ലാസ്റ്റിക് കടിച്ച് തിന്നുന്ന ശീലമൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ വെജീസ് ഒക്കെ നല്ലോണം, ഇറ്റ്സ് നോട്ട് പ്രൂവൺ ബട്ട് സ്റ്റിൽ, വെജീസ് നല്ലോണം കഴുകി ഫ്ലഷ് ചെയ്തിട്ട്, കാരണം മണ്ണിൽ വളരുന്ന ഈ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസിൽ ചിലപ്പോൾ പൊടി അടിച്ചിട്ട് മണ്ണും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കഴുകി കളയുക. ഇത്രയൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ലെഡ് നമുക്ക് ചുറ്റുമുണ്ട്, നമുക്ക് അത് ശ്വസിക്കാം, നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവാം, പക്ഷെ അതുകൊണ്ട് ലെഡ് പോയിസണിങ് ഉണ്ടാവണം എന്നില്ല.
ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എത്തിയ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതായത് എന്തൊക്കെ സിംറ്റംസ് ആണ് ഈ ലെഡ് പോയിസണിങ് കൊണ്ട് ഉണ്ടാകാവുന്നത്? നേരത്തെ എനിക്ക് ഒന്ന് ഡോക്ടർ ഇത് സൂചിപ്പിച്ചിരുന്നു എങ്കിലും ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
കുറച്ച് വേഗമാണ് ഇതിന്റെ സിംറ്റംസ്, ഇപ്പൊ സ്പെസിഫിക് ആയിട്ടൊരു കാര്യമല്ല, വേഗമാണ്. അതായത് നമുക്ക് വെറുതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് എപ്പോഴും ക്ഷീണം, മസിൽസ് ക്രാമ്പ് ചെയ്യുക, വയറ് ക്രാംസ് വരിക, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ഇതൊക്കെ പല അസുഖങ്ങൾക്കും വരാവുന്ന ഒരു സംഭവമാണ്. അതിന് നോൺ സ്പെസിഫിക് ആണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നമ്മളിതുപോലെ ലെഡുമായിട്ട് എക്സ്പോഷറുള്ള ജോലികളോ അങ്ങനെ ചെയ്യുന്നവരാണ് ഈ വക സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിന് സ്പെസിഫിക് ആയിട്ട് ഒരു ഇന്ന കാര്യം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന സിംറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കൈൻഡ് ഓഫ് വേഗ്.
ഓക്കെ, പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തി അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്?
ഫസ്റ്റ് തിങ്, നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ പറയുക, നമുക്ക് ഇങ്ങനെ സിംറ്റംസ് ഉണ്ട്, ഞാൻ ഇങ്ങനത്തെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപക്ഷെ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടാവാം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലഡ് ടെസ്റ്റ്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതില് അൺയൂഷ്വലി ഭയങ്കര ഹൈ ആയിട്ട് തോന്നിച്ചാണെങ്കിൽ ഈ ലെവല് തന്നെ മെഷർ ചെയ്യാൻ പറ്റും ബ്ലഡില്. അത് ചെയ്യാം. പിന്നെ നമുക്ക് അനീമിയ ഉണ്ടോ അതിന് സ്ലൈഡ് നോക്കുമ്പോ ഡോക്ടേഴ്സിനെ അറിയാം, അത് പ്രത്യേക രീതിയിലെ കാണുക. അപ്പൊ അത് ലെഡ് ആണെന്ന് കൺഫേം ചെയ്യാണ്. കൂടുതലുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ടതുള്ളൂ. അതായത് ഫസ്റ്റ് തിങ് അവർ ചോദിക്കുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഇത്രയും എക്സ്പോഷർ ഉണ്ടായത്. അപ്പം അതിനെ അത് തടയാനുള്ളത് നമ്മുടെ കൂടെയുള്ളവർക്കും നമുക്കും കൂടുതലായിട്ട് വീണ്ടും എക്സ്പോഷറും നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് തടയുക, സോഴ്സ് കണ്ടെത്തുക, അത് നിർത്തുക ആണ് ഫസ്റ്റ് തിങ്. പിന്നെ അതിനെ തുടർന്നാണ് ഫർദർ നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു മരുന്നല്ല, പിന്നെ അത് എക്സ്പേർട്സ് കൂടിയിട്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കണം.
ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഒരു ലെഡ് പോയിസണിങ് ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ?
ഇതിന് ചീലേഷൻ തെറാപ്പി എന്ന് പറയും, അതായത് വേറെ ചില മരുന്നുകൾ കൊടുക്കുക, അത് ദേ വിൽ ബൈൻഡ് ടു ദ ലെഡ് ഇൻ ദ ബ്ലഡ്, എന്നിട്ട് അതിനെ പുറത്തെടുത്ത് കളയാം, മീൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്പ്രീറ്റ് ചെയ്ത് കളയാം. അങ്ങനത്തെ ചില മരുന്നുകളുണ്ട്, പക്ഷെ അതെല്ലാം ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിരിക്കും. സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്ത് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ളത്. പക്ഷെ ബേസിക് ലെവലിൽ നമ്മൾ അങ്ങനെ ഓവർ ദ കൗണ്ടർ മേടിക്കാൻ കിട്ടുന്ന മരുന്നോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യണമല്ല, അത് ഇന്ന ലെവലിലും കൂടുതലാണെന്ന് തെളിയിച്ച് അത് പ്രൂവ് ചെയ്ത് അതിന്റെ എല്ലാം നോക്കിയിട്ടേ പിന്നെ അങ്ങനത്തെ ലെവലിലേക്ക് പോവുള്ളൂ. പക്ഷെ ഇറ്റ് ഹാസ് ബീൻ ഇറ്റ്സ് വെരി റെയർ, അത്രയ്ക്ക് ആ ലെവലിൽ വരെ പോകേണ്ടി വരുന്നത്.
ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ പ്രമീന കെനത്ത്.
Enjoy more stories in your language by visiting sbs.com.au.